Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനാക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:11-18 വാക്യങ്ങൾ. കരങ്ങളിൽ ആട്ടിൻകുട്ടിയെ ഓമനിച്ചു നിൽക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം വിഖ്യാതവും ഹൃദ്യവുമാണ്. 1000 ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ആശീർവദിച്ചുയർത്തി തന്റെ നെഞ്ചോട് ചേർത്തണച്ചു നിൽക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം കൊച്ചുകുട്ടികളെ കാണിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ സാറ് ഇങ്ങനെ പറഞ്ഞു: ഇതാണ് മക്കളെ സുകൃതം ചെയ്ത ആട്ടിൻകുഞ്ഞ്. നല്ല കുട്ടികളെയെല്ലാം കർത്താവ് ഇതുപോലെ നെഞ്ചോട് ചേർത്തു പിടിക്കും. ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിന്നും പുറത്താണോ അകത്താണോ എന്ന ചിന്ത അന്നു മുതലേ വ്യഗ്രതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും കൈനിറയെ മാർക്ക് വാങ്ങുന്നവരായിരിക്കാം ക്രിസ്തുവിന്റെ നെഞ്ചിൽ ഇടം കണ്ടെത്തുന്നതെന്നും അന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെയും നാളുകൾ കഴിഞ്ഞാണ് മുടന്തനായ ആട്ടിൻകുട്ടിയുടെ കഥ ഞാൻ കേട്ടത്. പണ്ട് ജെറൂസലേം ദേവാലയത്തിൽ ബലിക്ക് കൊണ്ടുവന്നിരുന്ന എല്ലാ വസ്തുക്കളെയും ആടുമാടുകളെയും പുരോഹിതന്മാർ പരിശോധിച്ചിരുന്നത്രേ. ഒരു പരിശോധനാ വിഭാഗം തന്നെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൊണ്ടുവന്നിരുന്ന ആട്ടിൻകുട്ടിയുടെ രോമം കത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, അരിപ്രാവിന്റെ തൂവൽ പറിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ബലിക്ക് അയോഗ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ദളം കൊഴിഞ്ഞ പൂക്കളെയും പുഴുക്കുത്തേറ്റ ഫലങ്ങളെയും പുരോഹിതന്മാർ ബലിവസ്തുക്കളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പൂർണതയുള്ളവ മാത്രമേ ദൈവത്തിന് സ്വീകാര്യമാകൂ എന്ന ശാഠ്യത്തിൽ നിന്നായിരുന്നു ഇത്തരം അനുഷ്ഠാനങ്ങൾ കടന്നുകൂടിയത്. പിന്നെ ദേവാലയത്തിൽ അവയുടെ കച്ചവടവും അവർ തന്നെ അങ്ങ് ആരംഭിച്ചു. ജന്മനാ മുടന്തനായ ഒരാട്ടിൻകുട്ടിയുണ്ടായിരുന്നു. കൂട്ടുകാരവനെ അവഗണിച്ചു. കൂട്ടത്തോടൊപ്പം ഒരിക്കലും ഓടിയെത്താനാവാത്ത അവനെ ഇടയനും ശകാരിക്കുകയും നിന്ദിക്കുകയും ചിലപ്പോൾ നല്ല തൊഴിവെച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അധരങ്ങളിൽ മൂളിപ്പാട്ടുമായെത്തുന്ന ഗ്രാമീണ പെൺകിടാങ്ങളും അവനെ മാത്രം ഓമനിച്ച് ഉയർത്തിയില്ല. അവന്റെ ഒടുവിലത്തെ ആശ്രയം ദൈവമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള അകലെ അകലെയുള്ള നീലാകാശം, ഹൃദയാകാശം. അങ്ങനെയാണ് അവൻ ബലിയാടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടത്. അവനെ ഒരു ദിവസം ദേവാലയത്തിൽ കൊണ്ടുചെന്നെങ്കിലും പുരോഹിതന്മാർ പരിശോധിച്ചിട്ട് വൈകല്യമുള്ളവൻ ബലിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞ് പുറംതള്ളി. അശരണനായി അമ്മേ അമ്മേ എന്ന് നിലവിളിച്ച് അവൻ ദേവാലയ പടവുകളിറങ്ങുമ്പോൾ എതിരെ വന്നവൻ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു ആ മുടന്തൻ കുഞ്ഞാടിനെടുത്ത് മൂർധാവിൽ ചുംബിച്ചിട്ട് തോളിലേറ്റി നടന്നകന്നു. സുഹൃതങ്ങളുടെ ഇടനാഴികളിൽ കാലിടറിയ മുടന്തനായ ആട്ടിൻകുട്ടിയെ തള്ളിക്കളയാതെ തോളിലേറ്റി നടന്ന ക്രിസ്തുവിന്റെ അധരങ്ങളിൽ അപ്പോഴും സ്തോത്രഗീതമായിരുന്നു. ഒരിക്കൽ ദേവാലയ ഭണ്ഡാരത്തിനരികെ ക്രിസ്തു ഇരിക്കുകയായിരുന്നു. ഭക്തന്മാർ ചൊരിഞ്ഞ രത്നങ്ങൾക്കും വജ്രങ്ങൾക്കും ശേഷം തന്റെ കൈവശമുള്ളൊരു ചെറിയ ചെമ്പുതുട്ട് ആരും കാണരുതേ എന്ന പ്രാർത്ഥനയോടെ നിക്ഷേപിക്കുന്ന പാവം വിധവയെയും ഏവർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവാണ്. എല്ലാ കാലങ്ങളിലും ഈ ചെമ്പുതുട്ടോർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കനിവാർന്ന ആർദ്രമായ മൊഴിയാണ്. വലിയ മനുഷ്യർ നന്മയുടെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും ഒക്കെ രത്നങ്ങൾ വാരിക്കോരി അർപ്പിക്കുന്ന ഭണ്ഡാരത്തിനരികെ നിൽക്കുമ്പോൾ എന്റെ കൈവശമുള്ളത് ദൈവമേ ഈ ജീവിതം പോലെ തന്നെ ക്ലാവ് പിടിച്ചൊരു ചെമ്പുതുട്ടാണ്, ചില്ലിക്കാശാണ് എന്ന് എളിമയോടെ സ്വയം ഓർക്കണം, ഓർപ്പിക്കണം. ക്രിസ്തു ഈ ചില്ലിക്കാശിനെ പരിഹസിക്കുന്നില്ല എന്നതാണ് നമുക്ക് കിട്ടുന്ന സദ്വാർത്ത സുവിശേഷം. നമ്മുടെ ബലഹീനതകളെ ദൈവം സ്വീകരിക്കുന്നുണ്ട്. പുരുഷാരങ്ങൾക്ക് വിശന്ന സന്ധ്യയിൽ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ആത്മീയതയിൽ ഒരുവനെ വല്ലാതെ വിറങ്ങലിപ്പിക്കുന്ന ഒന്നാണ്: നിന്റെ കൈവശം എന്താണുള്ളത്? ഗുരു, ഒന്നുമില്ല, കുറെ അപ്പക്കഷണങ്ങൾ മാത്രം, 5 രണ്ട് ചെറുമീനും മാത്രം. നന്മയുടെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും കുറെ അപ്പക്കഷണങ്ങളിൽ നിന്നുമാണ്, ഫ്രാഗ്മെന്റ്സിൽ നിന്നുമാണ് വലിയ വിരുന്നുകളുടെ ഉത്സവങ്ങൾ ക്രിസ്തു ഒരുക്കിയത് എന്ന് നാം ഓർക്കണം. തനിക്കുള്ളത് നൽകിക്കൊണ്ട് തുറന്ന കരങ്ങളുമായി നിന്ന പഴയ അത്ഭുത കഥയിലെ ബാലനെ അനുഗ്രഹിച്ചതുപോലെ ക്രിസ്തു നമ്മുടെ ബലഹീനതയെ സ്വീകരിച്ച് സമൃദ്ധമാക്കുക തന്നെ ചെയ്യും. നാടോടികളായ ഇടയന്മാർ തങ്ങളുടെ ആടുകളുമായി എന്നും യാത്രയിലായിരിക്കും. രാത്രിയാകുമ്പോൾ ഇടയന്മാർ ആടുകളെ ഏതെങ്കിലും ഒരു ഗുഹയിലാക്കുന്നു. പാതിരാവിലിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമെല്ലാം സംരക്ഷിക്കാനുള്ള ഏക മാർഗം ഗുഹയുടെ സുരക്ഷയായിരുന്നു. ആടുകളെ ഗുഹയിലാക്കിയിട്ട് ഇടയൻ വാതിക്കൽ കാവലിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. ഗുഹാമുഖം അടയ്ക്കുവാൻ സാധ്യമല്ലല്ലോ. ഗുഹാമുഖത്ത് കുറുകെ കിടക്കുന്ന ഇടയന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് വേണം പിന്നെ ഒരാടിനെ പുറത്തേക്കോ അകത്തേക്കോ കടക്കുവാൻ. കള്ളനോ കുറുനരിക്കോ അകത്ത് കടക്കണമെങ്കിലും ഇടയനറിയാതെ തരമില്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന്. ഈ വാക്കുകൾ കേട്ട കേൾവിക്കാരുടെ മിഴികൾ സജ്ജലമായിരുന്നിരിക്കണം. ഞാനാകുന്നു ഇടയൻ, ഞാനാകുന്നു വാതിൽ എന്ന ചിന്ത ഒരസാധാരണ സംരക്ഷണത്തിന്റെയും സഹിക്കുന്ന സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. അഹിതമായതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കുക, വാതിൽ ഇടയൻ അറിയാതിരിക്കില്ല, ഉറപ്പാണ്. പരിഹാരമോ പ്രതിരോധമോ ഇല്ലാത്ത ദുരന്തങ്ങൾ എന്റെ ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് ഇടയന് പരിക്കേൽക്കുമെന്നത് ഉറപ്പാണ്, സത്യമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു അവിടുത്തെ ശരീരത്തിൽ സഹിക്കുന്നുണ്ട് എന്ന്. കൊളോസിയർ 1:24. വാതിൽ എത്ര ഹൃദ്യമായ സൂചനയാണ്! തുറന്നിട്ട വാതിൽ എത്ര ഹൃദ്യമായ ദൃശ്യങ്ങളാണ് നമുക്ക് തരുന്നത്! എന്നാൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ നമ്മെ ഭാരപ്പെടുത്തുന്നു. നമ്മുടെ ഭവനത്തിന്റെയും ഹൃദയത്തിന്റെയും വാതിലുകൾ കൊട്ടിയടയ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരപകട സൂചനയാണ്. ആധുനിക നാഗരികതയുടെ രോഗാതുരതയാണ് ഈ അടഞ്ഞ വാതിലുകൾ സൂചിപ്പിക്കുന്നത്. അകത്തു നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥതയാണ് മറ്റൊരാളെ ഭയന്ന് വാതിലടയ്ക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. തുറന്നിട്ട ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നു, അടച്ചിട്ട ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ആലയുടെ ഇടയനും വാതിലും ക്രിസ്തുവാണ്. പരുക്കേറ്റിട്ടും പ്രണയിക്കുന്നവൻ ക്രിസ്തുവാണ്. ഒരാൾ വാതിലാണെന്ന് പറയുമ്പോൾ സ്വന്തം ഉള്ളിലേക്കും ജീവിതത്തിലേക്കും അപരനെ ഒരിഞ്ചെങ്കിലും സ്വീകരിക്കുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആശയുടെയും പ്രത്യാശയുടെയും സാധ്യതകൾ അതിലുണ്ട്. വാതിലാകുക എന്നാൽ അപരന്റെ ജീവിതോർജത്തിന് ത്വരകമായി മാറുക എന്നാണ് അർത്ഥം. ചെറുതും വലുതുമായ വിധത്തിൽ അപരന്റെ ജീവിതോർജത്തെ ത്വരിതപ്പെടുത്തുന്ന സകലരും ദൈവത്തിന്റെ വാതിലായി മാറുകയാണ്. വാതിൽ തുറന്നാൽ പിന്നെ അകത്ത് കടന്നവന് അഭയമാണ്, ഇടം തരുന്നു എന്നാണ് അർത്ഥം. അവിടെ ആ മനുഷ്യന് ഭീതിയില്ലാതാകുന്നു, അവന്റെ കുരുന്നു പ്രാണന് കൂട്ടായി മാറുകയാണ് തുറന്ന വാതിൽ. അങ്ങനെ ചെയ്യുന്നത് കരുത്തുകൊണ്ടോ കാശുകൊണ്ടോ അല്ല, മറിച്ച് നിർമ്മല സ്നേഹത്തിന്റെ മൂലധനം കൊണ്ടാണ്. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ സ്വയമില്ലാതാകുന്നു, ക്രിസ്തുവിൽ അവൻ ലയിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടയുമ്പോൾ, എല്ലാം അന്യമായും വ്യർത്ഥമായും തോന്നുമ്പോൾ, ക്രിസ്തുവേ, ഞാൻ അങ്ങിൽ അർത്ഥം കാണുന്നു, അങ്ങേ വാതിലിൽ മുട്ടുന്നു, അങ്ങേ ആലയിൽ അഭയം തരണമേ, അങ്ങ് എന്റെ ഇടയനും വാതിലുമാണ്.
മന്യമായി തീരുമ്പോ നീ മാത്രമെന്റെ രാകുന്നു, എല്ലാം വ്യർത്ഥമായി തോന്നുമ്പോ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എന്റെ രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറി രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീയേശുവേ, നീ എന്റെ രക്ഷകനാകുന്നു.
കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിറ്റൂർ ഗോപിയുടെ വരികളാണ്. സംഗീതം റെക്സ് ഐസക്സ്.
പാപികൾക്കിടയിൽ നീചനായി ഞാൻ, കർമ്മ പാപങ്ങൾക്കെന്നും അടിമയായി ഞാൻ. പാപികൾക്കിടയിൽ നീചനായി ഞാൻ, കർമ്മ പാപങ്ങൾക്കെന്നും അടിമയായി ഞാൻ. കേഴുന്നവരുടെ സ്നേഹിതൻ നീ, കേഴുന്നവരുടെ സ്നേഹിതൻ നീ. തേങ്ങി വീഴുന്ന മർത്യരെ താങ്ങുവോ നീ, നിൻ കഴിവാണെല്ലാം അറിയുന്നു ഞാൻ. സർവം എന്നെ നയിക്കുന്ന നിന്റെ ദയ യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. ിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിഞ്ഞിടും കുന്നിൻ തലം. കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിഞ്ഞിടും കുന്നിൻ തലം. കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, കുരിശും ചുമന്നിതാ നിന്റെ കൂടെ. എൻ്റെ പ്രാണനും പ്രാർത്ഥിച്ചു നേടുന്നു, എൻ്റെ ഈ ഭാഗ്യത്തെ അറിയുന്നു ഞാൻ. എല്ലാം എന്നെ നയിക്കുന്ന നിന്റെ ദയാ യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാ. എല്ലാം അന്യമായി തീരുമ്പോ നീ മാത്രമെന്തേതാകുന്നു. എല്ലാം വ്യർത്ഥമായി തോന്നുമ്പോ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിൻ്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു.
സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.